The editorial. 2025 മാർച്ച് 26 ബുധൻ, 1200 മീനം 12 ദീപിക എഡിറ്റോറിയൽ. എം പിമാർക്ക് ശമ്പള വർധന, ഒരു ലയനക്കവുമില്ല. എം പിമാരുടെ ശമ്പളം 24% വർദ്ധിപ്പിച്ച് 1.24 ലക്ഷമാക്കി. അലവൻസുകൾ ലക്ഷങ്ങളുടേതാണ്, പെൻഷൻ വേറെ. മാന്യമായ പ്രതിഫലം തൊഴിൽ ചെയ്യുന്ന ഏതൊരാളുടെയും അവകാശമാണ്. എം പിമാർക്കും എം എൽ എമാർക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കുമൊക്കെ അർഹമായ ശമ്പളം കൊടുക്കണം. പക്ഷേ നല്ല വരുമാനമുള്ള ഈ ജോലിയെ ജനസേവനമെന്ന് വിളിക്കണോ? സേവനമാണെങ്കിൽ ശമ്പളം എന്തിനാണ്? കേരളത്തിലെ ആശാ വർക്കർമാരോടും അംഗനവാടിക്കാരോടും നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ആ കൂടത്തിനല്ലേ നിങ്ങൾ അവരുടെ തലക്കടിച്ചത്? തലയിൽ ഒരു വാക്കേ തെളിയുന്നുള്ളൂ, ഇരട്ടത്താപ്പ്. ആ പാവങ്ങളുടെ വിയർപ്പിന്റെ വില കൊടുക്കാതെ താനിത് വാങ്ങില്ലെന്ന് ഒരാളെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. ജനാധിപത്യത്തിലെ ഈ കൂട്ട നിശബ്ദത നിരാശപ്പെടുത്തുന്നു. നഷ്ടങ്ങളെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാത്ത ഈ പരിണാമം ഭയപ്പെടുത്തുന്നു. 2023 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് എം പിമാരുടെ ശമ്പളവും അലവൻസും പെൻഷനുകളും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. ശമ്പളം 1 ലക്ഷത്തിൽ നിന്ന് 1.24 ലക്ഷം രൂപയാക്കി. പെൻഷൻ 25,000 ൽ നിന്ന് 31,000 രൂപയായും ദിനഭത്ത 2,000 ൽ നിന്ന് 2,500 രൂപയായും കൂട്ടി. 5 വർഷത്തിൽ കൂടുതലുള്ള ഓരോ വർഷത്തിനും അധിക പെൻഷൻ 2,000 ൽ നിന്ന് 2,500 രൂപയായും വർദ്ധിപ്പിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യാലയം ഇന്നലെ ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. അതെ അതെ, ഈ സർക്കാർ തന്നെയാണ് 10 ആണ്ടുകൾ നിയമ പോരാട്ടം നടത്തി ജീവനക്കാർ നേടിയെടുത്ത ഉയർന്ന PF പെൻഷൻ കോടതി പറഞ്ഞിട്ട് പോലും കൊടുക്കാതിരിക്കാൻ കിടഞ്ഞു പരിശ്രമിക്കുന്നത്. എല്ലാ 5 വർഷം കൂടുമ്പോഴും എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് 2018 അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചിരുന്നു. എം പിമാരുടെ ശമ്പളം, അലവൻസുകൾ, പെൻഷനുകൾ എന്നിവ അവർ സ്വയം തീരുമാനിക്കുന്ന 1954 നിയമത്തിൽ ഇതിനായി ഭേദഗതി വരുത്തി. പണപ്പെരുപ്പ നിരക്കും ജീവിത ചിലവും കണക്കാക്കിയാണ് വർധനയെന്നാണ് വിശദീകരണം. പക്ഷേ നിയമനിർമ്മാണ സഭകളിൽ ഇരിപ്പുറപ്പിച്ചവർ അറിയുന്നില്ല, പണപ്പെരുപ്പം പാവപ്പെട്ട വോട്ടർമാരുടെ പഞ്ചായത്തുകളിലും ചന്തകളിലും വീട്ടിലും ക്ഷണിക്കപ്പെടാത്ത പോക്കറ്റടിക്കാരനായി വിലസുകയാണെന്ന്. ആ കുറ്റവാളിയെ അഴിച്ചുവിട്ടിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ്, പാർലമെന്റും നിയമസഭകളുമാണ്. മേൽ പറഞ്ഞ വർധനകൾ കൂടാതെ 2018 ശമ്പള പരിഷ്കരണത്തിലൂടെ എം പിമാർക്ക് സ്വന്തം ജില്ലകളിലെ പരിപാടികൾ പങ്കെടുക്കുന്നതിനും മറ്റുമായി മണ്ഡലം അലവൻസായി പ്രതിമാസം 70,000 രൂപയും ഓഫീസ് ചെലവിനും മറ്റുമായി 60,000 രൂപയുമുണ്ട്. പാർലമെന്റ് സമ്മേളന ദിവസങ്ങളിൽ രജിസ്റ്ററിൽ ഒപ്പുവെച്ചാൽ ദിവസവും 2,500 രൂപ വീതം ലഭിക്കും. ഫോൺ ഇന്റർനെറ്റ് ഉപയോഗത്തിനായി പ്രത്യേകം അലവൻസ്. ഡൽഹിയിൽ മുതിർന്ന എം പിമാർക്ക് ബംഗ്ലാവുകളും അല്ലാത്തവർക്ക് 4 ബെഡ്റൂം വരെയുള്ള വിശാല ഫ്ളാറ്റുകളുമാണ് നൽകുന്നത്. അത് വേണ്ടാത്തവർക്ക് വീട്ടുവാടക പ്രതിമാസം 2 ലക്ഷം രൂപ വരെ. എം പിമാർക്കും കുടുംബങ്ങൾക്കും രാജ്യത്തെവിടെയും വിമാനയാത്രയ്ക്കായി പ്രതിവർഷം 34 സൗജന്യ ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ. പാർലമെന്റ് സമ്മേളനത്തിലും വിവിധ പാർലമെന്ററി സമിതി യോഗങ്ങളിലും പങ്കെടുക്കാനായി പോകാൻ വേറെ വിമാന ടിക്കറ്റുകളും സൗജന്യം. രാജ്യത്തെവിടെയും ട്രെയിനുകളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ സൗജന്യ യാത്ര. റോഡ് യാത്രയ്ക്ക് ഓരോ കിലോമീറ്ററിനും മൈലേജ് അലവൻസ്. എം പിമാർക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കും സ്വകാര്യ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ചെലവുകളും സർക്കാർ വഹിക്കും. പ്രതിവർഷം 50,000 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 4,000 കിലോലിറ്റർ വെള്ളം. സംസ്ഥാനങ്ങളിൽ MLA മാർക്കും നല്ല ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ഉള്ളത്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും MLA മാർക്കും 100% വേതന വർധന നടപ്പാക്കിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. എം പിമാർക്കും MLA മാർക്കും മറ്റു ജനപ്രതിനിധികൾക്കും ശമ്പളം വർദ്ധിപ്പിക്കുന്നതല്ല യഥാർത്ഥ വിഷയം. താഴെത്തട്ടിലെ ജനങ്ങളുടെ വരുമാനം ഒന്നിനും തികയാത്തതായി നിലനിൽക്കുന്നു എന്നത്. സമ്പന്നർക്കും ഉയർന്ന ശമ്പളവും വരുമാനവും പെൻഷനുമുള്ള സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്കുമല്ലാതെ ആർക്കും പലചരക്ക് വാങ്ങുന്നതിനും ചികിത്സ നേടുന്നതിനും മക്കളെ പഠിപ്പിക്കുന്നതുമൊന്നും അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് എം പിമാരുടെ ന്യായമായ ശമ്പള വർധന പോലും ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ പാർലമെന്റിൽ ഒരില വീഴുന്ന ശബ്ദം പോലും കേട്ടില്ല. ആരും സഭ ബഹിഷ്കരിച്ചില്ല, ആരെയും പുറത്താക്കിയുമില്ല. പക്ഷേ ആശാ അംഗനവാടി വർക്കർമാർ ആഴ്ചകളായി മഴയും വെയിലും വിശപ്പും രോഗങ്ങളും സഹിച്ച് പെരുവഴിയിൽ തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, ദിവസം 250-300 രൂപ കൊണ്ട് ഒരു വീട് എങ്ങനെ അതിജീവിക്കുമെന്ന്. ഭരിക്കുന്നത് ഫാസിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ജനാധിപത്യവാദിയായാലും നിലംപരിശായവർ അധികാരിയുടെ കയ്യിലെ ചാട്ടവാറുകളെ കാണുന്നുള്ളൂ. രാജ്യത്ത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വിടവല്ല, അതൊരു വലിയ ഗർത്തമായി മാറി. പട്ടിണി സൂചികയിൽ 127 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 105, സന്തോഷത്തിന്റെ പട്ടികയിൽ 118. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പട്ടിക തയ്യാറാക്കിയവരെ ചീത്ത വിളിക്കുകയാണ് ഭരിക്കുന്നവരും ശിങ്കടികളും. രാജ്യസ്നേഹികൾക്ക് ഈ പട്ടികയോട് വിദ്വേഷം തോന്നുക സ്വാഭാവികമെന്നാണ് അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ആചാര്യന്മാർ പറയുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ രാജസ്നേഹം കൊണ്ട് ചെക്ക് വെച്ചാൽ എതിരാളിക്ക് കരുനീക്കം എളുപ്പമല്ല. പണം ഒരു പ്രശ്നമേ അല്ലാത്തവരോടും അല്ലലേതുമില്ലാതെ ജീവിക്കുന്നവരോടും തർക്കിക്കാൻ പട്ടിണി പാവങ്ങൾക്ക് സമയവുമില്ല. കേരളത്തിലേക്ക് മടങ്ങാം. ഈ പാവങ്ങൾക്ക് ഉചിതമായ ശമ്പളം അഥവാ നീതി കൊടുക്കുവോളം ഞാൻ ഈ ശമ്പള വർധന കൈപ്പറ്റില്ലെന്ന് ഒരു എം പി എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതാകുമായിരുന്നു ആശ അങ്കണവാടി വനിതകളുടെ സമരത്തോടുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഐക്യദാർഢ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ രാജാക്കന്മാർ നഗ്നരാണെന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമാകുമായിരുന്നു അത്. രാഷ്ട്രീയ പുനരധിവാസത്തിന്റെയോ വീതം വയ്പിന്റെയോ ഭാഗമായ പി എസ് സി അംഗത്വമല്ല നിങ്ങളുടേത്. മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രതിബദ്ധതയുടെയും ത്യാഗത്തിന്റെയും മുദ്രയും അസാധാരണമായൊരു സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പാരമ്പര്യവുമുണ്ട് നിങ്ങളുടെ ജനാധിപത്യത്തിന്.
The editorial.